2020 ഡിസംബർ 21 തിങ്കളാഴ്ച കേരള കൌമുദി ഇ പേപ്പറിന്റെ സെന്റർ സ്പ്രെഡിൽ നിന്ന് അന്വേഷണത്തിന്റെ 28 വർഷങ്ങൾ. 1992 മാർച്ച് 27 രാവിലെ കോട്ടയം പയസ്റ്റൻ കോൺവെന്റിലെ കിണറ്റിൽ സിസ്റ്റർ അഭയയുടെ മൃതദേഹം കണ്ടെത്തുന്നു. 1992 മാർച്ച് 31 ആത്മഹത്യയാക്കാൻ ലോക്കൽ പോലീസ് ശ്രമിക്കുന്നുവെന്നാരോപിച്ച കോട്ടയം നഗരസഭാ ചെയർമാൻ പി സി ചെറിയൻ മടുക്കാനി പ്രസിഡന്റും ജോമോൻ പുത്തൻപുരയ്ക്കൽ കൺവീനറുമായ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചു. ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് സമരം. ലോക്കൽ പോലീസിലും ക്രൈംബ്രാഞ്ചിലും വിശ്വാസമില്ലെന്ന് അഭയയുടെ വീട്ടുകാർ. 1993 ജനുവരി 30 ക്രൈംബ്രാഞ്ച് അന്വേഷണം അവസാനിപ്പിച്ച കോട്ടയം ആർഡിഒ കോടതിയിൽ റിപ്പോർട്ട് നൽകി. 1992 മെയ് 18 മുഖ്യമന്ത്രി കെ കരുണാകരൻ സിബിഐ അന്വേഷണം ശുപാർശ ചെയ്ത് ഉത്തരവിടുന്നു. 1993 മാർച്ച് 29 എറണാകുളം സിജെഎം കോടതിയിൽ സിബിഐ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. സിബിഐ കൊച്ചി യൂണിറ്റ് ഡിവൈഎസ്പി വർഗീസ് പി തോമസിന്റെ നേതൃത്വത്തിലുള്ള സിബിഐ സംഘം അഭയയുടെ മരണം കൊലപാതകമെന്ന് 6 മാസത്തിനുള്ളിൽ കണ്ടെത്തുന്നു. സിബിഐയുടെ കേസ് ഡയറിയിൽ കൊലപാതകമാണെന്ന് രേഖപ്പെടുത്തുന്നു. 1994 മാർച്ച് 7 വർഗീസ് പി തോമസിന്റെ നിർണായക വെളിപ്പെടുത്തൽ. അഭയയുടെ മരണം ആത്മഹത്യയാക്കാൻ അന്നത്തെ സിബിഐ എസ്പി വി ത്യാഗരാജൻ സമ്മർദ്ദം ചെലുത്തിയെന്നും വഴങ്ങാത്തതിന് പീഡിപ്പിച്ചെന്നും എറണാകുളത്ത് പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തി. വിഷയം പാർലമെന്റിൽ കേരള എംപിമാർ ഉന്നയിച്ചു. 1993 ഡിസംബർ 31 സിബിഐ ഡിവൈഎസ്പി വർഗീസ് പി തോമസ് സ്വമേധയാ വിരമിച്ചു. 1994 ജൂൺ 2 അന്നത്തെ സിബിഐ ഡയറക്ടർ കെ വിജയരാമറാവുവിനെ എംപിമാരായ ഒ രാജഗോപാൽ, ഇ ബാലാനന്ദൻ, പി സി തോമസ് തുടങ്ങിയവർ കണ്ട് പരാതി നൽകി. തുടർന്ന് ത്യാഗരാജനെ അഭയാക്കേസിന്റെ മേൽനോട്ടത്തിൽ നിന്ന് ഒഴിവാക്കി ചെന്നൈയിലേക്ക് സ്ഥലം മാറ്റുന്നു. സിബിഐയുടെ അന്നത്തെ ഡിഐജി എം എൽ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് അന്വേഷണ ചുമതല കൈമാറി. 1996 ഡിസംബർ 6 അഭയയുടേത് കൊലപാതകമാണെങ്കിലും പ്രതികളെ പിടികൂടാൻ കഴിയുന്നില്ലെന്ന് കാണിച്ച അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടി എറണാകുളം സിജെഎം കോടതിയിൽ സിബിഐ റിപ്പോർട്ട് നൽകി. 1997 മാർച്ച് 20 റിപ്പോർട്ട് കോടതി തള്ളി. തുടരന്വേഷണത്തിന് കോടതി ഉത്തരവ്. 1999 ജൂലൈ 12 അന്വേഷണം അവസാനിപ്പിച്ചു കോടതിയിൽ രണ്ടാം തവണയും സിബിഐയുടെ റിപ്പോർട്ട്. 2000 ജൂൺ 23 റിപ്പോർട്ട് തള്ളിയ കോടതി വീണ്ടും തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു. 2005 ഓഗസ്റ്റ് 30 അഭയാകേസിന്റെ അന്വേഷണം മൂന്നാം തവണയും അവസാനിപ്പിക്കാൻ അനുമതി ചോദിച്ച സിബിഐ റിപ്പോർട്ട്. 2006 ഓഗസ്റ്റ് 21 സിബിഐ റിപ്പോർട്ട് തള്ളി. തുടരന്വേഷണത്തിന് മൂന്നാം തവണയും കോടതി നിർദ്ദേശം. എസ് പി ആർ എം കൃഷ്ണയുടെയും സിബിഐ ഡിവൈഎസ്പി ആർ കെ അഗർവാളിന്റെയും നേതൃത്വത്തിൽ പ്രത്യേക സംഘം അഭയാകേസിന്റെ അന്വേഷണം ഏറ്റെടുക്കാൻ സിബിഐ ഡയറക്ടറുടെ ഉത്തരവ്. സിബിഐ പ്രത്യേക സംഘം പ്രതികളെ ബംഗളൂരുവിൽ നാർക്കോ അനാലിസിസ് പരിശോധന നടത്തുന്നു. 2008 സെപ്റ്റംബർ 4 അന്വേഷണം സിബിഐ ഡൽഹി യൂണിറ്റിൽ നിന്ന് മാറ്റുന്നു. 2008 നവംബർ 1 ഡിവൈഎസ്പി നന്ദകുമാർ നായർ, ഇപ്പോൾ എസ് പി, അന്വേഷണം ഏറ്റെടുക്കുന്നു. 2008 നവംബർ 18 ഫാദർ തോമസ് കോട്ടൂർ, ഫാദർ ജോസ് പുത്രക്കയിൽ, സിസ്റ്റർ സെഫി എന്നിവരെ നന്ദകുമാർ നായരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്യുന്നു. 2009 ജൂലൈ 17 നന്ദകുമാർ നായർ എറണാകുളം സിജെഎം കോടതിയിൽ കുറ്റപത്രം നൽകി. 2011 മാർച്ച് 16 എറണാകുളം സിജെഎം കോടതിയിൽ പ്രതികൾ വിടുതൽ ഹർജി നൽകി. 2014 മാർച്ച് 19 തെളിവ് നശിപ്പിച്ചെന്ന ജോമോൻ പുത്തൻപുരക്കലിന്റെ ഹർജിയിൽ ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന കെ ടി മൈക്കിൾ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ സിബിഐ തുടരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ്. 2015 ജൂൺ 30 അഭയാകേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ സാമുവലിനെ പ്രതിയാക്കി തിരുവനന്തപുരം സിബിഐ കോടതിയിൽ തുടരന്വേഷണ റിപ്പോർട്ട്. 2018 ജനുവരി 22 തെളിവ് നശിപ്പിച്ചതിന് ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന കെ ടി മൈക്കിളിനെ നാലാം പ്രതിയാക്കി തിരുവനന്തപുരം സിബിഐ കോടതി സ്പെഷ്യൽ ജഡ്ജി ജെ നാസറിന്റെ ഉത്തരവ്. മൈക്കിൾ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ 2019 ഏപ്രിൽ 9 സിബിഐ കോടതി ഉത്തരവ് റദ്ദു ചെയ്തു. കേസിന്റെ വിചാരണ വേളയിൽ തെളിവ് ലഭിച്ചാൽ സിബിഐക്ക് പ്രതിയാക്കാമെന്നും കോടതി ഉത്തരവ്. 2018 മാർച്ച് 7 രണ്ടാം പ്രതി ഫാദർ ജോസ് പുത്രക്കയിലിനെ തിരുവനന്തപുരം സിബിഐ കോടതി കേസിൽ നിന്ന് ഒഴിവാക്കുന്നു. മറ്റ് രണ്ട് പ്രതികൾ സുപ്രീം കോടതിയിൽ നൽകിയ വിടുതൽ ഹർജി 2019 ജൂലൈ 15 തള്ളി. 2019 ഓഗസ്റ്റ് 26 തിരുവനന്തപുരം സിബിഐ കോടതിയിൽ അഭയാകേസിന്റെ വിചാരണ ആരംഭിച്ചു. 2020 ഡിസംബർ 10 ഇരുവാദങ്ങളും പൂർത്തിയാക്കി. 22 വിധി പറയാൻ കോടതി തീരുമാനം.